കരുണയുള്ള ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയോട് സ്വരമുട്ടുന്നു. നിന്നെ വന്നിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിനായിട്ട് നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയോട് സ്വരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ നിരയാചനകൾ നൽകുമാറാകണമേ. അമീൻ. ദൈവമായ കർത്താവേ, കൃപയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തോടെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടെ ഒത്തുചേരുവാൻ ലക്കോണോട് സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായിട്ട് തിരുസന്നിധികൾ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, നിന്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന അടിയങ്ങളെ വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ശുശ്രൂഷകളും ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള ആരാധനകളും തിരുനാമ മഹത്വത്തിനു വേണ്ടി മാത്രമായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ആഴമായ തലങ്ങളിലേക്ക് പഠിക്കുവാൻ, ദൈവമേ അതിൻ്റെ ഉള്ളങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ നിങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ വളർത്തുവാനും ദൈവമേ അതിനെ ശക്തിപ്പെടുത്തുവാനും ഉതകുന്നവയായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ വെളിപാട് പുസ്തകത്തെ കുറിച്ച് പഠിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം കൂടുതൽ ആഴമുള്ളതായി തീരുവാൻ, ബലമുള്ളതായി തീരുവാൻ തർക്കവണ്ണം സഹായിക്കണമേ. ഇതിന് പല നിലകളിൽ ഇതിന് നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനസ്സുമറിയും പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവിധ നിലകളിൽ സപ്പോർട്ട് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ എവിടെയായിരുന്ന ദൈവമേ ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ ഒരുക്കത്തോടെ ധ്യാനത്തോടെ ഇരിക്കുവാൻ സ്വർഗം സഹായിക്കണമേ. ഇനി ഞങ്ങളോട് സംസാരിക്കുവാനായിട്ടുള്ളത് ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ മനസ്സുകളിൽ, ആത്മാവിൽ ആഞ്ഞ് ഇറങ്ങുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ആത്മാവ് ആത്മാവോട് ഇടപെടുന്ന നിമിഷങ്ങളായി ഇതിനെ വേർതിരിപ്പാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ. ദൈവമേ, പഠിക്കുന്ന കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയന്റെ ബലഹീനത ഇതിനെ തടസ്സമായിട്ട് നിർത്തരുതേ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ജനത്തോട് നീ ഇടപെടണമേ. അവിടുന്ന് പറയുവാനായിട്ടുള്ളത് ദൈവമേ, അടിയന്നിൽ കൂടെ നിന്റെ ജനത്തെ നീ കേൾപ്പിക്കണമേ. പരിശുദ്ധാത്മാവിൽ കേൾക്കുവാനും നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 മിനിറ്റ് ആയിട്ട് ഫലം കായ്പാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെല്ലാം വാഴ്ത്തണമേ. ദൈവമേ, ഞങ്ങൾ അല്പസമയം തിരുസന്നിധിയിലിരിക്കുന്നു. നീ ഞങ്ങളോട് ഇടപെടണമേ. അടിയോടെ ആയിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമർപ്പണത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും സ്തുതിപ്പനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് അടുത്തു തരുവാൻ തക്കവണ്ണം തമ്പുരാൻ ഇടയാക്കി. പരിശുദ്ധ പെന്തക്കോസ്തിയുടെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നുപോയി. ദൈവാത്മാവിൽ നിറയപ്പെട്ട ഒരു സമൂഹമായി തീരുവാൻ, ദൈവാത്മാവിൽ പൂരിതമായ വ്യക്തികളായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗം ഒരുപാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ ഭാഗമാണ്. 7 സഭകളെ കുറിച്ചുള്ള ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആസിയയിലെ സഭകൾക്കുള്ള സന്ദേശങ്ങൾ, അവയുടെ പ്രാദേശിക സാഹചര്യവും അതിന്റെ സമകാലിക ചരിത്രവും അധിഷ്ഠിതമാക്കി പഠിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ കഴിഞ്ഞ് നടന്നത്. ആദ്യത്തെ 4 സഭകൾ നമ്മൾ പഠിച്ചു. എഫെസസ് സ്മിർന, പെർഗമോസ്, സ്വയധൈര്യ എന്നീ സഭകൾ കഴിഞ്ഞ ആഴ്ച സർദീസിലെ സഭയുമാണ് നമ്മൾ പഠിച്ചത്. ഈ ആഴ്ച ഞാൻ ഫിലാദൽഫിയ ആൻഡ് ലവദോക്യ സഭകളെ കുറിച്ച് അതിന്റെ ഉള്ളങ്ങളിലേക്ക് കടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഫിലാദൽഫിയയിലെ സഭ, അതിന്റെ ലെറ്റർ 3-ാം അധ്യായത്തിന്റെ 7 മുതൽ 12-13 വരെയുള്ള ഭാഗത്താണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള ഭാഗം ഞാനത് വായിക്കുന്നില്ല. സമയ ചുരുക്കം കൊണ്ട് ഞാനതിനെ കുറിച്ച് വായിക്കുന്നില്ല, പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അവിടെ അവിടെ ഉള്ളവർ നിങ്ങൾ ബൈബിൾ എടുത്താൽ അത് മനസ്സിലാകും. അതുകൊണ്ട് ഓരോ അത്യാവശ്യം വരുമ്പോൾ ആ വാക്യങ്ങൾ മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ഇവിടെ സഭകളിൽ ഏറ്റവും അവസാനം രൂപം കൊണ്ട സഭയാണ് ഫിലാദൽഫിയയിലെ സഭ. ഇറ്റ് ഈസ് ദ യങ്സ്റ്റ് ഓഫ് ഓൾ ദ 7 സിറ്റീസ്. It was founded by the colonists of Pergamum under the reign of Attalus II. Pergamos rajavaya Attalusinte randamante kalathu avade undayirunna kolonikkarana ee nagaram undakkiyathu. Adhekathinte sahodaran Eumenes ennu parayunna aalinodulla adhekathinte sahodaranaanu avade parichathu. Adhekathodulla adirathe sneham kondana ഇതിനെ ഫിലാദെൽഫിയ ഫിലാദെൽഫോസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വൺ ഹു ലവ്സ് ഹിസ് ബ്രദർ. ഈ ബ്രദറിനോടുള്ള അദ്ദേഹത്തിന്റെ അതിരറ്റ സ്നേഹം കൊണ്ടാണ് ഈ ഈ നഗരത്തിന് ഫിലാദെൽഫിയ എന്നുള്ള പേര് വന്നത്. ഫിലാദെൽഫിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം സഹോദരനെ സ്നേഹിക്കുന്നവൻ. വൺ ഹു ലവ്സ് ഹിസ് ബ്രദർ എന്നുള്ളതാണ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. ഇറ്റ് വാസ് സിറ്റുവേറ്റഡ് ഫോർ ദ ബോർഡേഴ്സ് ഓഫ് മിസിയ, ലിബിയ ആൻഡ് ഫ്രിഗിയ മെറ്റ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് വിത്ത് ദ ഡെലിബറേറ്റ് ഇന്റൻഷൻ ദാറ്റ് ഇറ്റ് മൈറ്റ് ബി എ മിഷനറി ഓഫ് ഗ്രീക്ക് കൾച്ചർ ആൻഡ് ലാംഗ്വേജ് ടു ലിബിയ, ഫ്രിഗിയ ആൻഡ് മിസിയ. And so well did it do its work that by AD 19 the Lydians had forgotten their own language and were all but Greeks. The ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയാ ഗ്രീക്ക് സംസ്കാരവും ഗ്രീക്ക് ഭാഷയും ഇവിടെ ഈ അടുത്തുള്ള രാജ്യങ്ങളായ മിസിയ, ലിഡിയ, ഫ്രിഗിയ എന്നുള്ള പ്രദേശങ്ങളിലേക്ക് സംക്രമിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ നഗരം സ്ഥാപിച്ചത്. ഇത് ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെ ലിഡിയ, ഫ്രിഗിയ ആൻഡ് മിസിയ എന്ന് പറയുന്ന മൂന്ന് സംസ്ഥാനങ്ങളുടെ സംഗമിക്കുന്ന ഒരു കോർണറിലാണ് ഈ ഫിലാദെൽഫിയ എന്ന് പറയുന്ന ഒരു ഈ നഗരം, ഈ പട്ടണം ഉണ്ടായിരുന്നത്. അത് പ്രത്യേകിച്ച് ഗാരിസനായിട്ടൊന്നും ഉള്ള ഈ രാജ്യത്തിന് പ്രത്യേകിച്ച് ഭീഷണിയായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് പട്ടാളം കാവൽ നിൽക്കുന്ന ഉദ്ദേശമൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഈ ഗ്രീക്കുകാരെ സംബന്ധിച്ച് ഗ്രീക്ക് കൾച്ചർ, ഗ്രീക്ക് ഭാഷ അത് ലോകത്ത് സംക്രമിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ഇടി 19 ആയപ്പോഴത്തേക്കും ലിഡിയക്കാർ അവരുടെ മാതൃഭാഷ മറന്നു, അവർ പൂർണ്ണമായും ഗ്രീക്ക് ഭാഷയെ അവര് സ്വയം ഭരിച്ചു. 2.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീക്ക് സംസ്കാരം വിദൂര സ്ഥലങ്ങളിൽ പ്രേഷണം ചെയ്യാൻ ഫിലാദെൽഫിയ ഒരു തുറന്ന വാതിൽ കിട്ടി. ഇവിടെ തുറന്ന വാതിൽ എന്നുള്ളത് ഇതിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഒരു തുറന്ന വാതിൽ എന്ന് ഫിലാദെൽഫിയെ കുറിച്ച് പറയുന്നുണ്ട്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, അവൻ നിന്റെ പ്രവർത്തി രീതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഒരു ഒരു വാതിലായിട്ടാണ് മറ്റുള്ള സ്ഥലത്തേക്ക് ഈ ഗ്രീക്ക് സംസ്കാരം സംക്രമിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു വാതിലായിട്ടാണ് ഈ പട്ടണം പണിതത്. അപ്പോൾ ഇതിന്റെ അവസ്ഥാവിശേഷം അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ പട്ടണത്തെ കുറിച്ചുള്ള സന്ദേശം പറയുന്നത്. തുറന്ന വാതിൽ എന്നുള്ള ഒരർത്ഥത്തിലാണ്. ഫിലാദെൽഫിയ ഹാഡ് എ ഗ്രേറ്റ് ക്യാരക്ടറിസ്റ്റിക് വിച്ച് ഹാസ് ലെഫ്റ്റ് ഇറ്റ് മാർക്സ് അപ്പോൺ ദ ലെറ്റർ. ഇറ്റ് വാസ് എഡ്ജ് ഓഫ് എ ഗ്രീൻ പ്ലെയിൻ കോൾഡ് കാറ്റക്കുമിനെ വിച്ച് മീൻസ് ബേർഡ് ലാൻഡ്. ദ കാറ്റക്കുമിനെ വാസ് എ ഗ്രേറ്റ് വോൾക്കാനിക് പ്ലെയിൻ ബെയറിംഗ് മാർക്സ് ഓഫ് ദ ലാവ ആൻഡ് ആഷസ് വോൾക്കാനോസ് വെനീസ്. സച്ച് ലാൻഡ് ഇസ് ഫെർട്ടൈൽ. Philadelphia was a center of great grape growing area and a famous producer of wine. ഇതൊരു സമതലത്തിന്റെ അറ്റത്താണ്. സമതലത്തിന്റെ പേര് കാറ്റക്കുമിനി എന്ന് പറയും. അതിന്റെ അർത്ഥം ബേൺഡ് ലാൻഡ്. ഇതൊരു അഗ്നിപർവ്വത പ്രദേശമാണ്. അഗ്നിഗിരികൾ പൊട്ടി ലാവയുടെയും ചാരത്തിന്റെയും പാടുകളുണ്ട്. അപ്പൊ ഈ അഗ്നിപർവ്വതം ഒഴുകുന്ന ആ ലാവ ഉള്ള പ്രദേശത്ത് വളരെ ഫെർട്ടൈലായിരിക്കും. അവിടെ ഇവിടെ നല്ലവണ്ണം മുന്തിരി ഉണ്ടാകും. വീഞ്ഞുൽപാദനത്തിന് കീർത്തി ഉള്ള ഒരു രാജ്യമായിട്ടാണ്, ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ ഉണ്ടാവുന്നത്. AD 17 ഇവിടെ ഒരു വലിയ എർത്ത്ക്വേക്ക് ഉണ്ടായി. അത് ഞാൻ ചരിത്രത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, ആ സമയത്ത് ഒരു വലിയ എർത്ത്ക്വേക്ക് ഉണ്ടായി. അപ്പം ഈ ഭൂകമ്പം ഈ നഗരങ്ങളെയൊക്കെ നശിപ്പിച്ചു. ഈ പ്രദേശങ്ങളിൽ ഒക്കെ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെയും തുടർചലനങ്ങൾ ഉണ്ടാകും. മറ്റുള്ള പ്രദേശത്ത് ഈ തുടർചലനങ്ങൾ ശമിച്ചെങ്കിലും ഫിലാദെൽഫിയയിൽ വീണ്ടും വീണ്ടും ഈ തുടർചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. ഒരു എഴുത്തുകാരൻ ഈ സ്ഥലത്തെ കുറിച്ച് പറയുന്നത് ഇത് ഭൂകമ്പങ്ങളുടെ നാട് എന്നാണ്. നടുക്കങ്ങൾ പ്രതിദിന അനുഭവമായതുകൊണ്ട് ആളുകൾ ഒരു മനസാന്നിധ്യവും ധൈര്യവും ഒക്കെ പഠിച്ചു. നമുക്കറിയാം പലപ്പോഴും പല വെല്ലുവിളികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ആളുകൾ അതിനെ അതിജീവിക്കുവാൻ വേണ്ടി കരുത്ത് നേടുന്നത്. തന്നെയുമല്ല അവര് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവര് വലിയ വീടുകൾ ഉണ്ടാക്കാതെ കുടിൽ കെട്ടി ആ കുടിലിനകത്താണ് താമസിക്കുന്നത്. ഏത് സമയത്ത് ഈ ഭൂകമ്പം ഉണ്ടായ ആളുകൾ ഓടി പെട്ടത്ത് പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ അതിന് തുറന്ന വാതിലാണ് അതിന് അഭികാമ്യം. അപ്പോൾ അപകടത്തിൽ പരുക്കുണ്ടാകാതിരിക്കാൻ ആളുകൾ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഈ തുറന്ന വാതിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് തുറന്ന വാതിൽ ഉണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അത് ഒരിക്കലും പുറത്തു പോകേണ്ട എന്ന വാഗ്ദാനം കൃത്യമായിട്ട് അവർക്ക് തോന്നുന്നു. അവർ ആഗ്രഹിച്ച ഭദ്രത കൈവരുന്നു എന്നുള്ള ഒരു ധ്വനിയും ഇതിനകത്ത് കാണുവാനായിട്ട് നോക്കും. There is Philadelphia citizen letter. When the earthquake devastated Tiberius was generous to Philadelphia as he had been to Sardis. In gratitude, it changed its name to Neo-Caesarea, the new city of Caesar. In the time of Vespasian, Philadelphia was in gratitude to change its name again Flavia. Flavius was emperor's family's name. It is true that neither of these new names lasted and Philadelphia was restored. The people of Philadelphia well knew that it was receiving a new name. ഇവിടെ പല സന്ദർഭങ്ങളിൽ ഇതിന്റെ പേര് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം നിയോ കൈസരിയ എന്ന് വന്നു, പിന്നെ കഴിഞ്ഞ് ഫ്ലേവിയ വെസ്പേഴ്സിന്റെ കുടുംബ പേരായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പുതിയ നാമം കിട്ടുന്നതിന്റെ അർത്ഥം അവർക്ക് അറിയാം. ഞാൻ പുതിയ നാമം എഴുതും, ഞാൻ നൂതന നാമം തരും എന്ന് പറയുന്നതിന്റെ അർത്ഥം ആ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഫിലാദൽഫിയയിലെ ആളുകൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ടൊക്കും. ഇവിടെ സപ്തസഭകളിൽ ഏറ്റവും കൂടുതൽ പ്രശംസ ലഭിച്ച ഒരു പട്ടണമാണ് ഈ ഫിലാദൽഫിയയിലെ സഭ. ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടു. ഉൾക്കാലത്ത് വലിയ ഒരു നഗരം ആയിട്ട് തീർന്നെങ്കിലും ഏഷ്യ മൈനറിൽ തുർക്കികൾ ഈ പ്രദേശം കൈവശമാക്കുകയും അവിടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കുകയും ചെയ്തു. മറ്റ് സഭകളൊക്കെ നാമാവശേഷമായെങ്കിലും ഫിലാദൽഫിയയിൽ ക്രിസ്ത്യാനികൾ നിവർന്നു നിന്നു. ദീർഘ നൂറ്റാണ്ടുകൾ അത് സ്വതന്ത്ര ഗ്രീക്ക് ക്രിസ്ത്യൻ നഗരമായിട്ട് ക്രിസ്തേതരുടെ മുമ്പിൽ വിരാജിച്ചു നിന്നു. അവിടെ ക്രിസ്ത്യൻ ബിഷപ്പ് ഇപ്പോഴുമുണ്ട്. മിർണ എന്ന് പറയുന്ന നഗരത്തിലും കുറച്ച് ക്രിസ്ത്യാനികളെ കാണാനായിട്ട് നോക്കും. മറ്റ് ഏഷ്യാമേനിലെ രാജ്യങ്ങളിലൊന്നും ഈ പുതിയ നഗരങ്ങളിലൊന്നും ക്രിസ്ത്യൻസ് ഇല്ല. ഇവിടെ പ്രജാതി ക്ഷേത്രങ്ങളും ഉത്സവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ സഭയെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാരുടെ എതിർപ്പാണ് സഭയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. ജൂഷിന്റേതായിട്ടുള്ള വെല്ലുവിളികൾ, അവരുടേതായിട്ടുള്ള അടിച്ചമർത്തലുകൾ, ഇതാണ് ഈ ഫിലാദൽഫിയയിലെ സഭയ്ക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഈ ലേഖനത്തിന് മുന്നായിലെ ലെറ്ററിനോട് വളരെ സാമ്യമുണ്ട്. രണ്ടും അഭിനന്ദനത്തിന്റെ സന്ദേശമാകുള്ളുന്നു. സഭാംഗങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് ലെറ്റേഴ്സിന്റെയും ഉദ്ദേശം. സഭാംഗങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. ലെറ്റർ ടു സ്മിർണ ആൻഡ് ലെറ്റർ ടു ഫിലാഡൽഫിയ, അതിന്റെ ഉദ്ദേശം സഭാംഗങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇൻ ദ ഇൻട്രൊഡക്ഷൻ ടു ദിസ് ലെറ്റർ, Present Christ is called by three great titles, each of which implies a tremendous claim. മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, പരിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ. He who is holy. Holy is the description of God himself. Holy, holy, holy is the Lord of hosts. Was the song of the seraphim which Isaiah heard. Isaiah chapter 6 verse 3. ദൈവം പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ യഹോവ എന്ന് അവര് കീർത്തിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പര്യായമാണ് പരിശുദ്ധൻ എന്നുള്ള വാക്ക്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് കൊടുത്തിരിക്കുന്ന പദവി പരിശുദ്ധൻ എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഹഗിയോസ്. ഹഗിയോസ് എന്നുള്ള വാക്കാണ് പരിശുദ്ധൻ എന്നുള്ള പരിശുദ്ധ എന്നുള്ളതിന്റെ സുറിയാനിയിൽ കാദീസ് എന്നുള്ള വാക്കും പറയും. അപ്പം ഹഗിയോസ് എന്നുള്ള വാക്കിന്റെ ദോസ് വാർ സെപ്പറേറ്റഡ് എന്നുള്ളൊരു അർത്ഥമാണ്. ദൈവം ദൈവത്തിന്റെ നാമം പരിശുദ്ധമാ, ദൈവം പരിശുദ്ധമാ, ഈ ഒരു ധ്വനിയൊക്കെ അതിനകത്തുണ്ട്. ഇവിടെ ഒന്നാമതായിട്ട് പറയുന്നു ദൈവം പരിശുദ്ധനാണ്. രണ്ടാമതായിട്ട് ഹി ഹു ഈസ് ട്രൂ എന്നുള്ളത്, അവൻ സത്യമായവനാണ്. ഇൻ ഗ്രീക്ക് ദർ ആർ ടു വേർഡ്സ് ഫോർ ട്രൂ. വൺ ഈസ് അലിത്തസ് വിച്ച് മീൻസ് ട്രൂ ഇൻ ദ സെൻസ് ദാറ്റ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ഈസ് ഡിഫറെന്റ് ഫ്രം എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. അസത്യ പ്രസ്താവനയിൽ നിന്ന് മാറി ഉള്ള ഒരു പ്രസ്താവന, അതിൽ നിന്ന് വ്യതിരിക്തമായിട്ട് കാണാനുള്ളത്. And second one is alithinos, which is used here. It is meant that, which means real, as opposed to what which is unreal. It is second of these words which is used here. Jesus is reality. When we confronted with him, we are confronted with the no shadowy outline of the truth, but with the real truth ennallor arthama. Alithos and alithinos, onna vyaja prastavanayil ninna ulla mari ulla prastavanam, satya prastavanayil ninna rendum rendayittulla oru arthamaana. Na alithinos ennu parayunnathu yadharthamayathu ennulladha, real krithrimamallathathu. Nam kristuvine abhimirikkumbol നിഴൽ രൂപത്തെയോ സത്യത്തിന്റെ പ്രതിജ് രൂപത്തെയോ അല്ല നേരിടുന്നത്, സാക്ഷാൽ സത്യത്തെ തന്നെ, സാക്ഷാൽ ദൈവത്തെ തന്നെ എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സത്യവാനായവൻ. മൂന്നാമത് ഇവിടെ പറയുന്നത് ദാവീദിന്റെ താക്കോൽ. ഹി ഹു ഹാസ് ദ കീ ഓഫ് ഡേവിഡ്, ഹു ഓപ്പൺസ് ആൻഡ് നോ മാൻ വിൽ ഷട്ട്, who shuts and no man opens. We may first note that the key is the symbol of authority. Adhikarathinte chinnam, adhikarathinte oru symbol aanu authority. It is the picture of Jesus Christ as the one who has the final authority which no one can question. Behind this there is an Old Testament picture. Ezekiah had faithful steward called Eliakim, who was over all his house and who alone could admit the presence of the king. As I heard God say of this faithful Eliakim, and I will place on his shoulder the key of the house of David. He shall open and none shall shut, and he shall shut and none shall open the key of the house of David, and he shall open. Isaiah 22:22. അത് അവിടെ കാണുവാനായിട്ട് നോക്കുക. ഞാൻ ദാവീദ് ഗ്രഹത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ വെക്കും, അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഈ ചിത്രമാണ് യോഹന്നാന്റെ മനസ്സിലുള്ളത്. യേശു തമ്പുരാൻ മാത്രമേ പുതിയ എരുസലേമിലേക്ക് ദാവീദിന്റെ നൂതന നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുവാദം പ്രവേശനം അനുവദിക്കാൻ അധികാരമുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദാവീദിന്റെ വേരാണ് യേശു ക്രിസ്തു, ദാവീദിന്റെ വേരാണ് എന്നുള്ള ഒരു ചിത്രവുമുണ്ട്. ഇവിടെ വേലുപാട് പുസ്തകത്തിൽ 5:5 പറയുന്നുണ്ട്. ദെൻ 22:60. ദാവീദിന്റെ താക്കോൽ എന്നുള്ളത് ദൈവരാജ്യത്തിന്റെ മേലുള്ള പൂർണ്ണ നിയന്ത്രണത്തിന്റെ അടയാളമാണ്. ദൈവരാജ്യത്തിന്റെ മേലുള്ള പൂർണ്ണ നിയന്ത്രണത്തിന്റെ, അപ്പോൾ എല്ലാ അധികാരവുമുള്ള ഉള്ള യേശു ക്രിസ്തു എന്നുള്ളതാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങളാ, ഹോളി ട്രൂ ആൻഡ് അധികാരമുള്ളവൻ ഈ മൂന്ന് ചിത്രമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. വീണ്ടും 8-9 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, നിനക്കല്പമേ ശക്തി ഉള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചില്ല. വാതിൽ എന്നുള്ളത് ഞാൻ പറഞ്ഞു, അവിടെ സാഹചര്യത്തിൽ അത് ഗ്രീക്ക് സംസ്കാരം പഠിപ്പിക്കുവാൻ വേണ്ടി അവർ ഉദ്ദേശിച്ച ഒരു പട്ടണമായിരുന്നു, അതിന്റെ ഇന്റൻഷൻ അങ്ങനെ ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തോലൻ കാണുമ്പോൾ ഇത് സുവിശേഷ പ്രവർത്തനത്തിനുള്ള ഒരു സുവർണാവസരമായിട്ട് അദ്ദേഹം ഇവിടെ കാണുകയാണ്. സുവിശേഷ പ്രവർത്തനത്തിനുള്ള ഒരു സുവർണ അവസരം, കാരണം ഇത്രയും സെന്റർ ആയിട്ടുള്ള ഒരു സ്ഥലം, അത് സുവിശേഷം ഘോഷിക്കുവാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും അവിടെ കാണുന്നു എന്ന് അവിടെ പറയുന്നു. 1 കൊരിന്ത്യർ 16:9 വാക്യത്തിൽ എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ പല സന്ദർഭങ്ങളിലും ഈ വാതിൽ എന്നുള്ളത് സുവിശേഷ പ്രവർത്തനത്തിന്റെ ഉള്ള അവസരമായി, അതിനുള്ള സാധ്യതകളായി എടുത്തു കാണിക്കുന്നുണ്ട്. 2 Corinthians 2:12 and Colossians 4:3. അപ്പൊ ഈ നഗരം ഉണ്ടാക്കിയതിനെ കുറിച്ച് പറഞ്ഞു, അതിന് ഒരു സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് തീർച്ചയായും സുവിശേഷ പ്രവർത്തനത്തിന് ഏറ്റവും അനുകൂലമായ ഒരു സാധ്യത തുറന്നു കിടക്കുന്നു എന്നുള്ളതാണ്. 2.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീക്ക് സംസ്കാരം വിദൂര സ്ഥലങ്ങളിൽ പ്രേക്ഷണം ചെയ്യാൻ ഫിലാദൽഫിയക്കാർക്ക് തുറന്ന വാതിൽ കിട്ടി. ഇപ്പോൾ ഇതാ ഇതിന് വേറൊരു തുറന്ന വാതിൽ കരഗതമായിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ദൂത് അറിഞ്ഞിട്ടില്ലാത്തവരുടെ അടുക്കൽ അത് പകർന്നു കൊടുക്കുവാനുള്ള ഒരു വലിയ അവസരമാണ് എന്ന് പോലും സ്ലീഹ അർപ്പിക്കുക. അവർക്ക് ഗ്രീക്ക് സംസ്കാരം പഠിപ്പിക്കാൻ ഒരു തുറന്ന വാതിൽ കിട്ടിയെങ്കിൽ ഇന്ന് ഫിലാദൽഫിയയിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയിരിക്കുന്ന തുറന്ന വാതിൽ എന്ന് പറയുന്നത് സുവിശേഷ പ്രവർത്തനത്തിന്റെ വലിയൊരു സാധ്യതയാണ്. പോലീസ് ലീഹ പറയുന്നുണ്ട്, സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് ഹാകഷ്ടം, എനിക്ക് ഹാകഷ്ടം. അപ്പം നമ്മുടെ ഒരു ഉത്തരവാദിത്വവും ചുമതലയുമായിട്ട് സുവിശേഷ പ്രവർത്തനത്തെയൂടെ ഇവിടെ യോഹന്നാൻ അപ്പോസ്തോലൻ അവതരിപ്പിക്കുന്നുണ്ട്. സുവിശേഷ പ്രവർത്തനം നമ്മുടെ ഒരു ഉത്തരവാദിത്വവും ചുമതലയും കൂടിയാ. അത് നിർവഹിക്കാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. 3-ആമതായിട്ട് ഇവിടെ പ്രാർത്ഥനയുടെ വാതിൽ തുറന്നു കിടക്കുന്നു. പ്രാർത്ഥനയുടെ വാതിൽ, പ്രാർത്ഥിക്കാൻ തക്കവണ്ണമുള്ള അവസരം. ആ വാതിലിൽ കൂടി പ്രവേശിച്ച് ആർക്കും ദൈവസന്നിധികൾ ചെല്ലാം. സർവരെയും ക്ഷണിച്ചുകൊണ്ട് ഇതാ ഈ വാതിൽ മലർക്ക് തുറന്ന് കിടക്കുന്നു. അവിടെ ഇതാണ് യോഹന്നാൻ അപ്പോസ്തലൻ, ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ദ ഡോർ വിച്ച് ഈസ് സെറ്റ് ബിഫോർ ദ ക്രൈസ്റ്റ് നണ്ണ അതർ ദാൻ ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. കർത്താവ് പറയുന്നുണ്ട്, ഐ ആം ദ ഡോർ. സെന്റ് ജോൺ chapter 10:7. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ മിഷനറി ഓപ്പർച്യൂണിറ്റി. The door, to use that door of opportunity is at once our privilege and our responsibility. എന്നുള്ളതും യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ നമുക്ക് പറയുന്നുണ്ട്. The door of prayer is always open. That is door which no man can ever shut, and it is one which is open when the assured man of seeking love of God the Father. ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയുവാൻ, പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാനുള്ള ആ വാതിലും തുറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. 9-ാമത്തെ വാക്യത്തിൽ യഹൂദന്മാരെ കുറിച്ച് സാത്താന്റെ സിന്നകവും നേരത്തെ പറഞ്ഞതാ, യഹൂദന്മാരെ കുറിച്ചുള്ള ഒരു പരാമർശമാണ്. യോഹന്നാന്റെ വീക്ഷണത്തിൽ യഥാർത്ഥ ഇസ്രായേൽ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. യഹൂദന്മാരെ കുറിച്ച് ഒരല്പം വിചിത്രമായ വിധത്തിൽ അവരെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആത്യന്തികമായിട്ട് യഥാർത്ഥ ഇസ്രായേൽ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളാണ്. യഹൂദ ജനതയ്ക്ക് ദൈവം കൽപ്പിച്ചു കൊടുത്ത എല്ലാ പദവികളും അവകാശങ്ങളും അവരുടെ ഉടമ്പടി ലംഘനവും അവിശ്വസ്തയും മൂലം അവർ നഷ്ടപ്പെടുത്തി. ദൈവം അവർക്ക് കൊടുത്ത ഒത്തിരി പ്രിവിലേജസോടുകൂടിയാണ് ദൈവം അവരെ ഈ ലോകത്താക്കിയെങ്കിൽ അവരെ അവരുടെ അവിശ്വസ്തത കാരണം, അവരുടെ ഉടമ്പടി ലംഘനം കാരണം അവർക്ക് അവരാ പദവികളെല്ലാം നഷ്ടപ്പെടുത്തി എന്നാണ് ഇവിടെ പറയുന്നത്. അവർക്ക് പകരമായി ദൈവം നിയമിച്ചാക്കിയ പുതിയ ഇസ്രയേലാണ് ക്രിസ്ത്യാനികൾ. ആ പൈതൃകത്തിന്റെ അവകാശികളാണ് ക്രിസ്ത്യാനികൾ എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. റോമാലേഖനം 9:6-8 ഭാഗത്ത് പുതിയ ഇസ്രയേൽ ആണെന്നുള്ള ഒരു ആശയം അതിനകത്ത് വ്യക്തമായിട്ട് കാണാനായിട്ട് നോക്കും. ഇവിടെ 8 നീ എന്റെ വചനം കാത്തു, എന്റെ വചനം നീ നിഷേധിച്ചതുമില്ല. എന്റെ വചനം നീ കാത്തു. ഈ സഭയെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. വലിയ തീവ്ര പരിശോധനയിലും പീഡനത്തിലും കൂടി കടന്നു അവയെ വിജയപൂർവ്വം തരണം ചെയ്തെന്ന് ഓർപ്പിക്കുന്നു. നിൽക്കൽപ്പമേ ശക്തി ഉള്ളൂ എങ്കിലും അവരുടെ ശക്തി പരിമിതമാണ്. അഭിമാനിക്കാനൊന്നുമില്ല. പക്ഷേ അന്ത്യം വരെ വിശ്വസ്തത പാലിച്ചാൽ ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ വിജയം കാണാം എന്നുള്ള ഒരു ഉറപ്പും കൊടുക്കുന്നു. ഒരു ക്രിസ്ത്യാനിയെ വിശ്വസ്തനായി നിർത്തുന്നത് ലോകത്തിൽ ക്രിസ്തുവിന് വേണ്ടി, ലോകത്തെ ക്രിസ്തുവിന് വേണ്ടി ആദായപ്പെടുത്തണമെന്ന് അവൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ്. അതിനുവേണ്ടിയുള്ള ഒരു ഉൾക്കടമായ ദാഹം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവൻ വിശ്വസ്തനായി കാണപ്പെടുന്നത്. അവിടെയും ആ ഒരു സുവിശേഷ പ്രവർത്തനത്തിന്റെ ഒരു വലിയ വശം അവിടെ കാണുവാനായിട്ട് നോക്കും. The promise of the risen Christ that he who keeps will be kept. You have kept my command, he said, therefore I will keep you. Loyalty has its sure reward. വീണ്ടും ഇവിടെ സഹിഷ്ണുത, ലോകത്ത് വരുവാനുള്ള അഗ്നി പരീക്ഷയുടെ 10 ഭാഗം, ലോകത്ത് വരുവാനുള്ള അഗ്നി പരീക്ഷയുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. ഇത് ദൈവം കൊടുക്കുന്ന വിശ്വസ്തതയ്ക്ക് കൊടുക്കുന്ന അംഗീകാരമാണ്. തീവ്രമായ പരിശോധനകളുടെ നടുവിൽ, തീവ്രമായ പ്രയാസങ്ങളുടെ പ്രതിബന്ധങ്ങളുടെ ഘട്ടത്തിൽ ഞാൻ നിന്നെ സൂക്ഷിക്കും, എന്റെ കരങ്ങളിലെടുത്ത് നിന്നെ സംരക്ഷിക്കും. നമുക്കറിയാം ഭദ്രതയുടെ ഒരു ചിത്രം കൂടെ കാണാനായിട്ട് നോക്കും. ഫിലാദൽഫിയയിലെ ആളുകൾ, ഞാൻ പറഞ്ഞു, എപ്പോഴും ഭൂകമ്പം ഉള്ളത് കൊണ്ട് അവർ പേടിച്ചരണ്ട് കുടില് കെട്ടി അവിടെയാണ് താമസിക്കുന്നത്. അവരേത് സമയത്തും അവരുടെ ജീവന് ഭീഷണിയുണ്ട്. അപ്പോഴൊരു ഭദ്രത ഇല്ലാത്ത, സംരക്ഷണമില്ലാത്ത ഒരു അവസ്ഥ അവരുടെ ജീവിതത്തിലുണ്ട്. ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ നിനക്ക് ഭദ്രത തരും, ഞാൻ നിന്നെ സൂക്ഷിക്കും, ഞാൻ നിന്നെ നിന്റെ കൈകളിൽ സംരക്ഷിക്കും എന്നുള്ള ഒരു ഭാവം. ഇവിടെ യേശുമിരാൻ ക്ഷമാപൂർണമായ സഹനത്തെ കുറിച്ചും പറയുന്നുണ്ട്. ഭൗമിക ജീവിതത്തിൽ പ്രായോഗികമാക്കിയോ, അതുപോലെ സ്വന്തം ജീവിതത്തിൽ ഇതുപോലെയുള്ള ക്ഷമാപൂർണമായ സഹനം കാണിച്ചു കൊടുക്കുവാനാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. When we are called upon to show endurance, the endurance of Jesus Christ supplies us 3 things. First, it supplies us with an example. Second, it supplies us with an inspiration. We must walk looking to who our joy that set before him endured most is saved. Third, the endurance of Jesus Christ is the guarantee of his sympathy with us. മൂന്ന് കാര്യങ്ങളാണ് സഹിഷ്ണുത കാണിപ്പാൻ കർത്താവ് ആവശ്യപ്പെടുമ്പോൾ. കർത്താവ് നമ്മളെ മൂന്ന് വിധത്തിൽ തുണയ്ക്കുന്നു. അവൻ ശ്രേഷ്ഠമായ ഒരു ദൃഷ്ടാന്തം നമ്മുടെ തന്റെ ജീവിതത്തിലൂടെ, സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. രണ്ടാമത്, അവൻ നമ്മെ ഇൻസ്പയർ ചെയ്യുന്നു. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടൽ സ്ഥിരതയോടെ ഓടാൻ. അപ്പോൾ ആ സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നമ്മളെ സഹായിപ്പാൻ, നമ്മളോട് കൂടെ ഇരിക്കാൻ. വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, അവൻ കഷ്ടങ്ങളിൽ സഹായിപ്പാൻ അവന് കഴിയും. കാരണം ഈ സഹനത്തിൽ കൂടെ കടന്നു പോയവനാ കർത്താവ്. ഇബ്രായ ലേഖനം 2:18, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ഹീബ്രൂ ചാപ്റ്റർ 2:8, ബിക്കോസ് ഹി ഹിംസെൽഫ് ഹാസ് സഫേർഡ് ആൻഡ് ബീൻ ടെംപ്റ്റഡ് ഹി ഈസ് ഏബിൾ ടു ഹെൽപ് ദോസ് ഹു ആർ ടെംപ്റ്റഡ്. അപ്പോൾ സഹനം കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നു. അവൻ നമ്മളോട് കൂടെയുണ്ട്. പിന്നെ ഈ കഷ്ടങ്ങളിൽ നമ്മളെ സഹായിപ്പാൻ കഴിയുന്നവനാണ് കർത്താവ് എന്നുള്ളതും ഇവിടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പിന്നെ ഇവിടെ ദ ജൂസ് ഡിവൈഡഡ് ദ ഏജസ് ഇൻ ടു ദ പ്രസന്റ് ഏജ് വിച്ച് ഈസ് ഹോളി ബാഡ് ആൻഡ് ദ ഏജ് ടു കം വിച്ച് ഈസ് ഹോളി ഗുഡ്. Within between the terrible time of destruction when judgment will fall upon the world, it is to that terrible time that John refers. Even when time comes to an end and the world as we know it ceases to exist, he who is faithful to Christ will still be set in his keeping. അപ്പോൾ വരുവാനുള്ള ഒരു കാലമുണ്ട്. യഹൂദന്മാരുടെ ഒരു ചിന്താഗതിയിൽ ഉള്ളതാ. വർത്തമാനകാലം അത് ദുഷ്ടന്റെ ആധിപത്യത്തിൽ അത് സമ്പൂർണമായി ദുഷിച്ചിരിക്കുന്നു. എന്നാൽ വരുവാനിരിക്കുന്ന യുഗം അത് പൂർണമായി ദൈവത്തിന്റെ ആധിപത്യത്തിന് കീഴിൽ വരുന്നതാ. ഈ രണ്ട് യുഗങ്ങളുടെയും മധ്യയാണ് ഭയങ്കരമായ വിനാശത്തിന്റെയും ശിഥിലീകരണത്തിന്റെയും കാലഘട്ടം. ഈ വർത്തമാനകാലം അഴിഞ്ഞു പോകുന്ന ഘട്ടമാണ്. ന്യായവിധി ദുഷ്ടലോകത്ത് നിബന്ധിക്കുന്ന അവസരം ദൈവത്തിനുള്ള സകലം അപ്പോൾ നിർമൂലമാകും. ദൈവത്തിനെതിരെ ഉള്ളതെല്ലാം നശിക്കപ്പെടും. ഈ സാർവത്രിക വിനാശത്തിന്റെയും അഗ്നി പരീക്ഷണത്തിന്റെയും മധ്യയിൽ ക്രിസ്തു തന്റെ സംരക്ഷണത്തിലെ വിശ്വസ്തരെ സംരക്ഷിച്ച് മഹത്വത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ കർത്താവിന്റെ വാഗ്ദാനം അതാ. ഈ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ തന്റെ വിശ്വസ്തരെ കർത്താവ് സംരക്ഷിക്കുക മാത്രമല്ല, ഇവരെ മഹത്വത്തിലേക്ക് ഞാൻ കൊണ്ടുപോകും, ഞാൻ മഹത്വത്തിലേക്ക് അവരെ ആനയിക്കും. വീണ്ടും അവിടെ പറയുന്നു, ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം എടുപ്പാൻ, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഈ പ്രസ്ഥാന വിശ്വാസികളെ സംബന്ധിച്ച് അത് പ്രോത്സാഹജനവുമായിരിക്കുമ്പോൾ ചഞ്ചലർക്കും ജാഗരൂകരല്ലാത്തവർക്കും ഇതൊരു ഒരു മുന്നറിയിപ്പാണ്. ഞാൻ വരുന്നു, ഞാൻ വേഗം വരുന്നു. ഇത് ഭീഷണിയായിട്ടും കാണാം, ഒരു മുന്നറിയിപ്പായിട്ടും കാണാം. നിങ്ങളുടെ കഷ്ടതകൾ അവസാനിക്കാറായിരിക്കുന്നു. അതാ ഒരു പ്രത്യാശയുടെയും ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ പൗരന്മാരും സ്ഥാനികളുമായി വേർതിരിക്കപ്പെടുവാനായി അവരെ വേർതിരിക്കുവാനായി ഇതാ ക്രിസ്തു വേഗം വരുന്നു. ജാഗരൂകരായിരിക്കുന്ന ഫ്രിച്ചനും അങ്ങനെ അല്ലാത്ത ഫ്രിച്ചന്റെ ഉമ്മ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ കാണുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്തും യജമാനൻ മടങ്ങിയെത്തും. അപ്പോൾ അലസതയോടെ ഇരിക്കുന്നവനെ അവൻ ശിക്ഷിക്കുന്നു, അവനെ വഞ്ചവറ കൂട്ടത്തിലേക്ക് തള്ളിയിടും. അവിടെ കരച്ചിലും പല്ല് കടിയും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്യന്തം ഭീതിജനകമായ ഒരു ന്യായവിധിയുടെ ഒരു ചിത്രമുണ്ട്. പക്ഷെ വിശ്വസ്തരായിരിക്കുന്നവർക്ക് ഒരു സന്തോഷത്തിന്റെ വർദ്ധമാനവും ഉണ്ടാകും. ഒരു ന്യായവിധിയെ കുറിച്ചുള്ള ചിന്ത നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകണം. സെക്കൻഡ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 1:7 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. അപ്പോൾ പീഡയ്ക്ക് പീഡ ഏൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമാണ്. പീഡിപ്പിക്കുന്നവരെ സംബന്ധിച്ച് അത്യന്തം ഭീതിജനകമായ ഒരു അനുഭവമാണെന്ന് ഇവിടെ കാണുവാനായിട്ട് നോക്കും. Darshan Christ tells them that he is coming quickly. It was being said that New Testament is coming. The coming of Christ is continually used with two purposes, warning and comfort. St. Paul warns the Thessalonians on the terrible fate. Thessalonians 1, chapter 7 and 9. It is used as comfort to the oppressed. ഒപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കംഫർട്ടിന്റെ ഒരു അനുഭവമാണ്. നാം ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ കണക്ക് കൊടുക്കേണ്ട ഒരു സമയമുണ്ട് എന്നുള്ള ഒരു ചിന്ത, ന്യായവിധിയെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. ആത്യന്തികമായി ഒരു ന്യായവിധി നിനക്കായി കാത്തിരിക്കുന്നു. പുതിയ നിയമത്തിൽ കർത്താവിന്റെ വരവ് എന്ന ചിന്ത നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള ഒരു അനുഭവമല്ല. അത് ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ നിൽക്കാൻ, ഒരുങ്ങിയിരുപ്പാൻ, ജാഗരൂകരായിരിക്കാൻ ഉള്ള ഒരവസരമാണ്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം, ഹീബ്രൂ 10:37 എന്നുള്ളത് നിങ്ങൾ വായിക്കുക. And there is another warning here. The risen Christ bids the Philadelphians hold to what they have, that no one take their crown. നിന്റെ കിരീടം നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കണം. It is not a question of someone stealing their crown, but of God taking it from them and giving it to someone else. അതായത് പ്രധാനം, because they are not worthy to wear. നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കാൻ നീ പിടിച്ചു കൊടുക്കുക. കിരീടം ആരെങ്കിലും മോഷ്ടിക്കുമോ എന്നുള്ളതല്ല, ആ കിരീടം ധരിപ്പാൻ നീ അർഹനല്ലെന്ന് വരുന്നത് മൂലം ദൈവം ആ കിരീടം എടുത്ത് മാറ്റുന്ന ഒരു അനുഭവം. ബൈബിളിൽ ഇതിന് വലിയ ദൃഷ്ടാന്തമുണ്ട്. ഏശാവിന്റെയും യാക്കോബിന്റെയും ജ്യേഷ്ഠാവകാശം പഴയ നിയമ ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ടതാ. ഉന്നത ലക്ഷ്യമാക്കി കളഞ്ഞു. രൂബേന്റെ അവകാശം നഷ്ടപ്പെട്ടു. സൗൽ രാജസ്ഥാനം പോയി. പുതിയ നിയമത്തിൽ വരുമ്പോൾ യൂദയുടെ സ്ഥാനം മത്യാസിന്, Acts 1:25-26. കാലത്തിന്റെ ഉപമയിലും പറയുന്നുണ്ട്, ഇല്ലാത്തടുത്ത് ഉള്ളവന് കൊടുക്കുന്ന ഒരു അനുഭവമുണ്ട്. അപ്പം അലക്ഷ്യമായിട്ട് നിന്നാൽ ഈ കിരീടം അത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടും. പരാജയപ്പെടുന്നവൻ ആ കിരീടം നഷ്ടപ്പെടുന്നു. എന്നാൽ ദൈവം തന്റെ അചഞ്ചല സ്നേഹത്താൽ, ദീർഘക്ഷമയാൽ, മഹാമനസ്കതയാൽ അവസരം തരുന്നു. കിരീടം നഷ്ടപ്പെട്ടു പോകാതെ അത് പരിരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാ. വീണ്ടും നിരവധി ആയിട്ടുള്ള തിളക്കവും വൈവിധ്യവുമായിട്ടുള്ള വാഗ്ദാനങ്ങൾ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ജയിക്കുന്നവന് ഞാൻ എന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. The faithful Christian will be a pillar in the temple of God. A pillar of the church is a great and honored support. Peter, James, John, were the pillars of early church in earthly. Galatians chapter 2:9. അവിടെ പറയുന്നുണ്ട്, എർസലേം സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടവർ. അപ്പോൾ ഈ തൂണ് എന്ന് പറയുന്നത് ഒരു ബഹുമാന്യ പദവിയാ. ദൈവം നിന്നെ തൂണാക്കി, നിന്നെ അലങ്കരിച്ച്, നിന്നെ ഓണർ ചെയ്ത് ദൈവം നിന്നെ സൂക്ഷിക്കും. പഴയ നിയമ ഭാഗത്ത് അബ്രഹാമിനെ അഖിലാണ്ടത്തിന്റെ തൂണായി റാബിമാർ വിചാരിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു എന്നുള്ള അവരുടെ തൽമൂദിൽ കാണാൻ, അബ്രഹാമിനെ അഖിലാണ്ടത്തിന്റെ തൂണായി, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ അവര് അങ്ങനെ ആ ഒരു നിലയിൽ അവര് കണ്ടിരുന്നു എന്നുള്ളത് കാണാനായിട്ടും. വീണ്ടും പറയുന്നുണ്ട്, അത് ഒരിക്കലും മാറ്റപ്പെടുകയില്ല, അവിടെ നിന്ന് പുറത്തു പോവുകയില്ല. അത് ഞാൻ പറഞ്ഞ ഭദ്രതയുടെയും സ്ഥിരതയുടെയും ദൈവ കരുതലിന്റെയും അനുഭവമാണ്. ദ ഫെയ്ത്ത്ഫുൾ ക്രിസ്ത്യൻ വിൽ ഗോ ഔട്ട് നോ മോർ. ദേ ആർ സംതിങ് ടു ദിസ് എ പ്രോമിസ് ഓഫ് സെക്യൂരിറ്റി. അപ്പൊ ഈ എർത്ത്ക്വേക്ക് ഒക്കെ ഉള്ളപ്പോൾ അവർ ആ ഒരു സെക്യൂരിറ്റി അനുഭവിച്ചത്. സം സ്കോളേഴ്സ് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ ഫിക്സിറ്റി ഓഫ് മോറൽ ക്യാരക്ടർ. ഇത് രണ്ടും അവിടെ പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് ദൈവത്തിന്റെ നാമം അവന്റെ നെറ്റിമേൽ എഴുതും. ദൈവത്തിന്റെ നാമം അവന്റെ നെറ്റിമേൽ എഴുതും. ആസയിലെ നഗരങ്ങൾ, ഫിലാദൽഫിയ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ആയുഷ്പര്യന്തം വിശ്വസ്തയോടെ സേവനം അനുഷ്ഠിച്ച പുരോഹിതന്മാർ മരിക്കുമ്പോൾ അവരുടെ ബഹുമാനാർത്ഥം അയാൾ കർത്തവ്യ നിരതനായിരുന്ന ക്ഷേത്രത്തിൽ ഒരു സ്തംഭം നിർമ്മിച്ച് അയാളുടെയും അയാളുടെ പിതാവിന്റെ നാമം അതിന്മേൽ ഉല്ലേഖനം ചെയ്യും. ഇത് ശാശ്വത ബഹുമതിയുടെ ഒരു പ്രതിഫലനമായിട്ടാണ് അവിടെ കാണുന്നത്. അപ്പോൾ ദൈവത്തിന്റെ നാമം അതിന്മേൽ എഴുതും എന്ന് പറയുമ്പോൾ ഒരു ഒരു ബഹുമതിയുടെ പ്രതിഫലനമാണ്, അംഗീകരിക്കുന്നതിന്റെ ഒരു ഒരു ചിത്രമായിട്ടാണ് അവിടെ കാണുന്നത്. സെക്കൻഡ്, അന്നത്തെ ആളുകൾ സ്വന്ത അക്ഷരം കൊണ്ട് അടിമകൾക്ക് മുദ്ര കുത്തും. ഈ അടിമ ഒളിച്ചോടിയാൽ ഈ മുദ്ര കൊണ്ടാണ് തിരിച്ചറിയുന്നത്. അപ്പൊ മുദ്ര എന്ന് പറയുന്നത് അവകാശത്തിന്റെയും അധികാരത്തിന്റെയും ഒരു ചിത്രമാണ്. ആ അടിമയെ തിരിച്ചറിയുന്നവൻ ആരുടെ അടിമയാണെന്നുള്ളത് തിരിച്ചറിയുന്നത് അതിൽ കൂടെയാണ്. It is possible that there is a reference of custom of branding a slave with the initials of the owner to show that he belongs to him. The priest, when a priest died after a lifetime of faithfulness, men honored him by erecting a new pillar in the temple in which he had served and inscribing his name and name on his and the name of his father upon it. This then would describe lasting honor that Christ paid to his faithfulness. മൂന്നാമത്, പഴയ നിയമത്തിന്റെ മറ്റൊരു ചിത്രം, അഹ്റോനും മറ്റു പുരോഹിതന്മാരും ഇസ്രയേലിനെ അനുഗ്രഹിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ നാമം അവരുടെ മേൽ വയ്ക്കണം. സംഖ്യാപുസ്തകം 6:22 വാക്യം. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വക, ദൈവത്തിന്റെ സ്വന്തം എന്നുള്ള നിലയിലാണ്. ഇവിടെ ഫിലാദൽഫിയയിലെ സഭയ്ക്ക് കൊടുക്കുന്ന വാഗ്ദാനം, ഒന്ന് ദൈവത്തിന്റെ ആലയത്തിലെ തൂണാക്കും, ബഹുമാന്യ സ്ഥാനം കൊടുക്കും, ഭദ്രത കൊടുക്കും, ദൈവത്തിന്റെ നാമം അവന്റെ നെറ്റിന്മേൽ എഴുതും, ദൈവത്തിന്റെ വകയായി എണ്ണും എന്നുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു വാഗ്ദാനമാണ് ഇവിടെ കൊടുക്കുന്നത്. ഫിലാദൽഫിയയിലെ സഭയെക്കുറിച്ചുള്ള ചിന്തകളാണ്. അവസാനമായി നമുക്ക് ലവോദിക്കയിലെ സഭയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ലവോദിക്കയ സഭയെക്കുറിച്ചുള്ള സഭയുടെ ലെറ്റർ വേഴ്സസ് 14-21. ഇത് ഇവിടെ ഈ സഭ യെക്കുറിച്ച് പറയാനായിട്ടുള്ളത്, ഇത് ഈ സഭയെക്കുറിച്ച് ഒരു നന്മയും പറയാനില്ല. The risen Christ has nothing good to say. ഒരു നന്മയും ഇല്ലാത്ത ഒരു സഭയാ. ഈ സഭ സ്ഥാപിച്ചത് എപ്പഫ്രാസ് ആണെന്ന് ഒരു ചിന്തയുണ്ട്. എപ്പഫ്രാസ് എന്ന് പറയും. The ancient world there were at least 6 cities called Laodicea. And this was one called Laodicea on the Lycus to distinguish it from the others. Lycus valiyude taalvarayilulla Laodicea enna idine paranju yedesham 6 matte nagarangal, ide same perulla 6 nagarangal undayirunnu ennu parayunnunde. Ide Syriayile Antiochus aanu nagara sthapichathu. Adhehathinte bharya Laodicea പേരാണ് ഈ നഗരത്തിന് കൊടുത്തത്. AD 250 BC ഈ നഗരം സ്ഥാപിച്ചത്. ഈ നഗരത്തിന്റെ പ്രത്യേക ഭൂമിശാസ്ത്രമായ ഒരു സ്ഥാനമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഏറ്റവും വാണിജ്യ പ്രധാനമുള്ള ഒരു ഗ്രാമം. Its importance was due to its entirely its position, and it is a commercial center. So, വളരെ പ്രധാനപ്പെട്ട ഒരു കൊമേഴ്സ്യൽ സെന്റർ ആയിരുന്നു. അവിടെ എഫേഴ്സസിലേക്കും വർഗമോസിലേക്കുമുള്ള രാജപാതകൾ ഇതിൽ കൂടിയായിരുന്നു പോയത്. അതുകൊണ്ട് ഇതൊരു കൾച്ചറൽ സെന്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാണിജ്യ കേന്ദ്രമായിട്ട് ഇത് കാണുവാനായിട്ട് നോക്കും. Originally, Laodicea had a fortress, but it had a serious handicap that all its water supply had come from the underground. The ജലവിതരണം അതിനകത്തൊരു പ്രശ്നമായിരുന്നു. 6 മൈൽ അവിടെ അകലെയുള്ള നീരുറവുകളിൽ നിന്ന് ഭൂഗർഭ നീർപ്പാത്തി മുഖേന നഗരങ്ങളിലേക്ക് വെള്ളം കൊണ്ടുവന്നിരിക്കും. നമുക്കറിയാം, ഇന്ന് നമുക്ക് പൈപ്പ് ലൈനൊക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് ആ പൈപ്പ് ലൈനുകളില്ല. അവര് നീർപ്പാത്തികൾ ഉണ്ടാക്കി ആ നീർപ്പാത്തികളിൽ കൂടെ വെള്ളം ഒഴുക്കി നഗരത്തിലേക്ക് വരും. അപ്പൊ എന്തെങ്കിലും യുദ്ധമോ എന്തെങ്കിലും മറ്റ് ശത്രുരാജ്യത്തിന്റെ പ്രയാസങ്ങൾ ഉണ്ടായാൽ ഒരാദ്യം ചെയ്യുന്നത് ഇങ്ങനെ വെള്ളമൊക്കെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. അപ്പൊ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആളുകൾക്ക് വെള്ളം കിട്ടാതെ വരുമ്പോൾ ആളുകൾ സറണ്ടർ ചെയ്യും. അത് അവരുടെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ ശത്രുക്കൾ ഉപരോധം ഏർപ്പെടുന്ന വശം ഈ ജനങ്ങൾ പരിങ്ങില്ലാകും. അപ്പൊ അതുകൊണ്ട് ഒരു വലിയ രാജ്യത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് അവരുടെ ഒരു ആവശ്യമായിരുന്നു. അവര് റോമ ആധിപത്യത്തിൽ ആയപ്പോൾ അവർക്ക് പേടിക്കേണ്ട ആവശ്യം ഇല്ലാതായിട്ട് തീരുന്നു. ലവോദിക്കയ ആഗ്രഹിച്ചത് സമാധാനമാണ്. റോം അത് പ്രദാനം ചെയ്തു. പുരാതന കാലത്ത് ഏറ്റവും ചെറുതും അപ്രസിദ്ധവുമായ ലവോദിക്കയ റോമിന്റെ ഭാഗമായപ്പോൾ റോമാ സാമ്രാജ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായി, സമ്പൽ സമൃദ്ധിയുള്ള നഗരമായി, എല്ലാവരും അറിയപ്പെടുന്ന നഗരമായി ഈ റോമാ സാമ്രാജ്യം മാറി എന്നുള്ളതാണ്. അത് വളരെ പെട്ടെന്ന് റോമിന്റെ കൺട്രോളിലായപ്പോൾ ഈ സാമ്രാജ്യം അത് പെട്ടെന്ന് വികസിച്ചു. Laodicea had certain characteristics which had left their mark on the letter too. It was a great banking and financial center. സാമ്പത്തിക ഇടപാടുകളുടെ വലിയ ഒരു കേന്ദ്രമായിരുന്നു ലവോദിക്കയ. ഇറ്റ് വാസ് വൺ ഓഫ് ദ വെൽത്തിയസ്റ്റ് സിറ്റീസ് ഇൻ ദ വേൾഡ്. AD 61 ഇറ്റ് വാസ് ഡിവാസ്റ്റേറ്റഡ് ബൈ അൻ എർത്ത്ക്വേക്ക്. But so rich and independent were citizens that they refused any help from Roman government, and out of their own resources they rebuilt their city. AD 61-il sarvatra vinasham vidacha earthquake undayappol ee nagaram ivaru sundamayittu thanne അവര് പുനരുദ്ധരിച്ചു. ടാസിറ്റസ് എന്ന് പറയുന്ന റോമൻ ചരിത്രകാരനെ കുറിച്ച് പറഞ്ഞു, തങ്ങൾക്ക് ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്നവർ സ്വയം പുകഴ്ത്തി. അവർ അത്ര കണ്ട് അവര് സ്വയം പര്യാപ്തം നേടി. അവർക്ക് ദൈവത്തെ പോലും വേണ്ട, ദൈവത്തെ പോലും ആവശ്യമില്ലാത്ത ഒരു നിലയിലേക്ക് അവർ ആയിത്തീർന്നു. സ്വയം പര്യാപ്തതയിൽ അവര് വളർന്നു. സെക്കൻഡ്, ഇറ്റ് വാസ് എ ഗ്രേറ്റ് സെന്റർ ഓഫ് ക്ലോത്തിങ് മാനുഫാക്ചർ. തുണി വ്യവസായത്തിന് ഇത് വളരെ, ദ ഷീപ്പ് ഞാൻ പറഞ്ഞ അവിടെ ഷീപ്പിന്റെ ആടുവളർത്തൽ കേന്ദ്രമായിരുന്നു. ഷീപ്പ് വിച്ച് ഗേസ് റൗണ്ട് ലവോദിക്കയ വർ ഫേമസ് ഫോർ ദർ സോഫ്റ്റ് വയലറ്റ് ബ്ലാക്ക് ഗ്ലോസി വൂൾ. ഇറ്റ് വാസ് മാസ് പ്രൊഡ്യൂസ്ഡ് ഷീപ്പ് ഔട്ടർ ഗാർമെന്റ്സ്. ലവോദിക്കയ വാസ് സോ പ്രൗഡ് ഓഫ് ദ ഗാർമെന്റ്സ് it produced, and it never realized that it was naked in the sight of God. തുണി വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നു. ചെമ്മരിയാടുകൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. വില കുറഞ്ഞ പുറം വസ്ത്രം ഉത്പാദിപ്പിക്കുന്ന ഈ സ്ഥലം ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വസ്ത്രഹീനരായി നഗ്നരായി കാണപ്പെട്ടു എന്നോട് പറയുന്നു. ഇവര് നഗ്നതയെ കുറിച്ച് അവിടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവർ നഗ്നരായിരുന്നു. മൂന്നാമത് ഒരു ചികിത്സാ കേന്ദ്രമായി, ഇറ്റ് വാസ് എ മെഡിക്കൽ സെന്റർ. ദ മെഡിക്കൽ സ്കൂൾ വാസ് ഫേമസ് ഫോർ ടു തിങ്സ്, ദ ഓയിന്റ്മെന്റ് ഫോർ ദ ഇയർ ആൻഡ് ഓയിന്റ്മെന്റ് ഫോർ ദ ഐസ്. ലൗദിക്യ വാസ് സോ കോൺഷ്യസ് ഓഫ് ഇറ്റ് മെഡിക്കൽ സ്കിൽ ഇൻ ദ കെയർ ഓഫ് ദ ഐസ് ദാറ്റ് ഇറ്റ് നെവർ റിയലൈസ് ദാറ്റ് ഇറ്റ് വാസ് സ്പിരിച്വലി ബ്ലൈൻഡ്. വലിയ ഒരു ചികിത്സാ കേന്ദ്രമായിരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ ചില ഡോക്ടേഴ്സിന്റെ പേരുകൾ ലവദുഖ്യൻ നാണയങ്ങളുടെ മേൽ പ്രത്യക്ഷപ്പെടുത്തി വെക്കുകയാണ്. അവർ അത്രമാത്രം പ്രശസ്തരായിരുന്നു. അവിടുത്തെ മെഡിക്കൽ സ്കൂൾ രണ്ട് കാര്യങ്ങളിൽ പ്രസിദ്ധി ആർജിച്ചിരുന്നു: ചെവിക്കുള്ള ലേപനവും കണ്ണിനുള്ള ലേപനവും. കണ്ണു ലേപനത്തിന്റെ സൗഖ്യദായ ശക്തി അവർ അത്യന്തം ഊറ്റം കൊണ്ടിരുന്നു എങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവർ കുരുടരായി മാറി. ദൈവം അവരെ കുരുടർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റ് വാസ് എൻ ഏരിയ വേർ ദർ വാസ് എ വെരി ലാർജ് ജൂയിഷ് പോപ്പുലേഷൻ. ദേ ക്യാൻ ഹാവ് ഫ്യൂ ഏരിയാസ് ഫോർ ജൂസ് ഹു ആർ വെൽത്തിയർ ആൻഡ് മോർ ഇൻഫ്ലുവൻഷ്യൽ. ഏറ്റവും കൂടുതൽ യഹൂദന്മാര് സമ്പന്നരും അധികാര ശക്തരുമായിരുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞു, ഇവിടെ സപ്തസഭകളിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയമായത് ഈ ലൗദോക്കി സഭയാണ്. അതിനെക്കുറിച്ച് ദൈവത്തിന് ഒരു നന്മയും പറയാനായിട്ടില്ല. ദേർ ഈസ് നോ റിഡീമിംഗ് ഫീച്ചർ. വെൻ പോൾ വാസ് റൈറ്റിംഗ് ടു ദ നെയ്ബറിംഗ് ചർച്ച് ഓഫ് കൊലോഷ്യൻസ്, ഹി സേസ് സ്റ്റെൻലി, സേ ടു അഹിപ്പാർസ്, see that you fulfill the ministry which you have received in the Lord. Polusliha Kolosiyakke lekhanam 4th adhyayam 17th vakyathil Labodukkikkum oru lekhanathe kurichu parayunnundu. Avade parayunnundu Ahipasinodu avante chumadella nirvahippan aavashyappedunnundu. കർത്തൃ ശുശ്രൂഷയിൽ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല നിർവഹിക്കണമെന്ന് അവനോട് പറയുക. അർഹിപ്പാസ് ഈ ലവദോക്യ സഭയിലെ പ്രഥമ ബിഷപ്പായിരുന്നു എന്നാണ് പാരമ്പര്യം. ഈ രണ്ടു കൂട്ടർക്കുമുള്ള എഴുത്തുകൾ പരസ്പരം കൈമാറണമെന്ന് നിർദ്ദേശിച്ച ശേഷമാണ് ഈ പരാമർശം നടത്തുന്നത്. ഈ ബിഷപ്പ് എന്തോ വീഴ്ച വരുത്തി കാണും, അതുകൊണ്ടാണ് തന്നെ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് താക്കീത് കൊടുക്കുന്നത്. പുൽവാട് പുസ്തകം എഴുതുന്നതിന് 30 വർഷം മുമ്പാണ് ഈ കൊലോസ്യർക്ക് ലേഖനം എഴുതുന്നത്. എന്ന് വെച്ചാൽ ഈ 30 വർഷം മുമ്പ് തന്നെ ഈ കൊലോസ്യ സഭയുടെ ജീർണത അത് ആരംഭിച്ചു തുടങ്ങിയിരുന്നു എന്ന് കാണണം. 30 വർഷങ്ങൾക്കുമ്പ് അഥവാ അത് ജീർണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയാ, അത് അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയാ. അവിടെ എടുത്തു പറയത്തക്ക നന്മകളൊന്നുമില്ലാത്ത ഒരു സഭയായിട്ട് അത് തീരുന്നു. എല്ലാ സഭകൾക്കും കർത്താവ് എഴുതുമ്പോൾ ടൈറ്റിൽസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ പറയുന്നു ആമേൻ എന്നുള്ള നാമമുള്ളവൻ. ആമേൻ, ഹി ഈസ് ദ ആമേൻ. ഇറ്റ്സ് എ സ്ട്രേഞ്ച് ടൈറ്റിൽ ആൻഡ് മേ ഗോ ബൈ ടു ദ ടു ഒറിജിൻസ്. രണ്ട് രീതിയിലുള്ള ഉറവിടങ്ങളുണ്ട്. ഒന്ന് യേശയ്യ 65:16, ദൈവത്തെ സത്യത്തിന്റെ ദൈവം എന്ന് വിളിക്കണം. സത്യത്തിന്റെ ദൈവം. ആമേൻ എന്നുള്ളത് ദൈവത്തിന്റെ പദമായിട്ടാണ് ഹിബ്രുവിൽ കാണുന്നത്. ആമേൻ എന്ന വാക്കിന് സത്യം, നിത്യത, വിശ്വസ്തത എന്നൊക്കെ അർത്ഥമുണ്ട്. മലയാള ബൈബിളിൽ സത്യദൈവം എന്നും പറയുന്നുണ്ട്. ഇത് വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി എന്നുള്ള പേര് ക്രിസ്തുവിന് അമേൻ എന്നുള്ളതിന്റെ വിശദീകരണമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് വെക്കുന്നത്. ആമേന്റെ ദൈവം, ഹീബ്രുവിൽ അമേൻ എന്ന് പറയുന്ന ദൈവം തന്നെയാണ്. ആമേന്റെ ദൈവത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവർ വിശ്വസ്തരായ ദൈവത്തെ കുറിച്ച് കൊണ്ടാ സത്യം ചെയ്യുന്നത്. ശപഥം ചെയ്യുന്നവർ വിശ്വസന ദൈവത്തിന്റെ നാമത്തിൽ അത് ചെയ്യും. അതുകൊണ്ട് ദൈവത്തെ ആമേന്റെ ദൈവം എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം അവനെ അങ്ങേയറ്റം ആശ്രയിക്കാം, അവന്റെ വാക്കുകൾ ചോദ്യം ചെയ്യാതെ സ്വീകരിക്കാം, അവന്റെ വാഗ്ദാനം എന്നും സത്യം തന്നെ. യേശുമ്പിരാനെ ആമേൻ എന്ന സ്ഥാനപതി കൊണ്ട് വിശേഷിപ്പിക്കുന്നത് അവന്റെ വാക്കുകളും വാഗ്ദാനങ്ങളും സംശയലേശമെന്നെ സത്യം, അത് യാതൊരു സംശയവുമില്ലാത്തതാണ്, ഉറപ്പാണ് എന്നുള്ള ഒരു ചിന്തയാണ് അവിടെ കാണുന്നത്. രണ്ടാമത് യോഹന്നാന്റെ സുവിശേഷത്തിൽ തമ്പുരാന്റെ പ്രസ്താവനകളൊക്കെ കാണുന്നത് സത്യമായും സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായും സത്യമായും, ട്രൂലി ട്രൂലി ഐ സേ ടു യു. സെന്റ് ജോൺ ചാപ്റ്റർ 151, ജോൺ 3:3 ഇതൊക്കെ അവിടെ കാണുന്നുണ്ട്. The Greek for truly is amen. It is possible that when Jesus Christ is called the amen, it is the reminiscence of his own way of speaking. The meaning would be the same. Jesus is one whose promise can be relied upon. അപ്പം യേശുക്രിസ്തുവിന്റെ പ്രഭാഷണ ശൈലിയെ അനുസ്മരിക്കുന്നതോടൊപ്പം യേശുക്രിസ്തു സത്യവാനാണ്, ഉറച്ച് വിശ്വസിക്കാവുന്നതാണ് എന്നുള്ള ഒരു സാക്ഷ്യമുണ്ട്. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി എന്ന് പറയുന്നുണ്ട് ആമേനെന്നതിന്റെ വിശദീകരണം. സാക്ഷികൾ, ഒരു സാക്ഷി മൂന്ന് വ്യവസ്ഥകൾ പാലിക്കണം. അവൻ ആഖ്യാനം ചെയ്യുന്ന സംഭവം തന്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാവണം. കണ്ടതും കേട്ടതുമായ കാര്യം കൃത്യതയോടും സത്യസന്ധതയോടും കൊണ്ട് വിവരിക്കുവാൻ കഴിയണം. മൂന്നാമത് കേട്ടതും കണ്ടതുമായ കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയുവാൻ കഴിയണം. ഇത് മൂന്നും യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിറവേറ്റി, യേശുക്രിസ്തു നിറവേറ്റി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നീട് വരുന്നത് ദൈവത്തിന്റെ സൃഷ്ടി കർമ്മത്തിന്റെ ആരംഭമായവൻ എന്നുള്ളത്. സൃഷ്ടികർമ്മം, സൃഷ്ടിയുടെ ആരംഭം, അത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. റസൽ മതക്കാർ അവരുടെ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഇന്റർപ്രിറ്റേഷൻ ഒന്നാമത്തെ സൃഷ്ടി, ഒന്നാമത്തെ സൃഷ്ടി ഫസ്റ്റ് ക്രിയേഷൻ എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്തു ഒരു സൃഷ്ടി മാത്രമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ അതല്ല, ഇവിടെ ആരംഭം, മൂലം, കാരണം, ഒറിജിൻ എന്നുള്ള ഒരു വലിയ അർത്ഥമാണ്. സൃഷ്ടികളുടെ കാരണഭൂതൻ എന്നുള്ള വലിയ അർത്ഥം തന്നെ അവിടെ കാണുന്നത്. യോഹന്നാൻ സുവിശേഷം ആരംഭിക്കുന്നത് പറയുന്നുണ്ട്, വചനം മുഖാന്തരം ഉളവായി, ഉളവായിരുന്നവനെ കൂടാതെ അല്ല എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. വചനം ദൈവമായതും വചനം ദൈവത്തോടുകൂടി ഉളവായതൊന്നും അവനെ കൂടാതെ അല്ല. വീണ്ടും കൊലോസ്യ ലേഖനം 1:16 അവിടെ പറയുന്നുണ്ട്, ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം ഉളവായി. വിശ്വാസ പ്രമാണം വരുന്നുണ്ട്, താൻ മുഖാന്തരം സകലതും നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ പുത്രൻ തമ്പുരാന്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കാളിത്തം, അവൻ ആദി സൃഷ്ടിയിൽ തന്നെയുള്ള തൃത്വത്തിൽ ഏകൻ എന്നുള്ള ഒരു ഒരു അർത്ഥം തന്നെ അവിടെ കാണുന്നുണ്ട്. സൃഷ്ടി ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയായവൻ എന്നുള്ള ഒരു അർത്ഥമുണ്ട്. വീണ്ടും 15-16 വാക്യത്തിൽ പറയുന്നുണ്ട്, നിശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അത് കഠിനമായ ഒരു വിമർശനമാണ്. ലവദൂക്കയുടെ പ്രശ്നം അവർ വിശ്വാസം ത്യജിച്ചു എന്നുള്ളതല്ല, ത്യജിച്ചതല്ല, തീഷ്ണതയില്ല അവരുടെ വിശ്വാസം. സുവിശേഷ സത്യങ്ങൾ ഒട്ടും തന്നെ തങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് അവർക്ക് സാധിച്ചില്ല. ദുഷ്കാന്തി ഇല്ലാത്ത ആത്മീയ ജീവിതം, അവരുടെ ജീവിതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അമിതമായ സ്വയം സംതൃപ്തിയും. ശീതോഷ്ണവാൻ അല്ല എന്നുള്ളത് നമ്മൾ അത് അവിടുത്തെ സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ ആഴമായ അർത്ഥമാവുന്നത്. ലവദൂഖയുടെ പ്രാന്തപ്രദേശങ്ങൾ ചൂട് നീരുറവുകളാണ്. ഇന്നും മിഡിൽ ഈസ്റ്റിലൊക്കെ ഈ നീരുറവുകളുള്ള, ചൂട് നീരുറവുകളുള്ള ധാരാളം പ്രദേശങ്ങളുണ്ട്. ഈ ഉറവകൾ കൂടി വരുന്ന വെള്ളം അവിടെയുള്ള ചുണ്ണാമ്പ് കല്ലുകൾക്കിടയിൽ കൂടി ഒഴുകുമ്പോൾ ശീതോഷ്ണമായിട്ട് തീരും. ചുണ്ണാമ്പിന്റെ അംശം ഉള്ളത് കൊണ്ട് ഈ ശീതോഷ്ണ വെള്ളം കുടിച്ചാൽ ഛർദിക്കും. പിന്നെ എന്റെ വായിൽ നിന്ന് ഉമ്മിണ്ണു കളയും, ഇല്ലെങ്കിൽ ഛർദിച്ചു കളയും എന്ന് ലൗദൂഖ്യക്കാരോട് പറയുമ്പോൾ അവർക്കതിന്റെ അർത്ഥം ആത്മീയമായ ശീതോഷ്ണ അവസ്ഥയിൽ തുടർന്നാൽ ക്രിസ്തു നിന്നെയും പൂർണ്ണമായി തിരസ്കരിക്കും, ദൈവരാജ്യത്തിൽ നിനക്ക് പങ്കില്ലാത്ത വണ്ണം നിന്നെ കളയും എന്നുള്ളതാണ്. തീഷ്ണതയില്ലാത്ത വിട്ടു വീഴ്ചയില്ലാത്ത ശിക്ഷാവിധിക്ക് മുഖ്യ കാരണം അവരുടെ അലക്ഷ്യ പ്രകൃതിയാണ് എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഇൻഡിഫറൻസ്, ദേ നീദർ കോട്ട് നോ കോൾഡ് നോ ഹോട്ട്, ദേ ഹാവ് അബൌട്ട് എ കൈൻഡ് ഓഫ് which will make risen Christ vomit them out of his mouth. The attitude which risen Christ unsparingly condemns is indifference. Laodicea prided for its for three things. ഒന്നാമത് അത് അവരുടെ സമ്പത്തിലായിരുന്നു. അവരുടെ സമ്പത്തിൽ അവര് മതി മറന്ന് അവർ അഹങ്കരിച്ചു. ഇവിടെ ഇവരെ നെയ്തർ ഹോട്ട് നെയ്തർ കോൾഡ് എന്നുള്ള ഒരു മഞ്ഞുകട്ട, അവർ വികാരങ്ങൾ തണുത്തുറഞ്ഞ് മഞ്ഞുകട്ട കണക്കെ ആയിരുന്നു. ഒരു കാര്യത്തെയും ഗൗരവപൂർവ്വം വീക്ഷിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. 38 വർഷം കടൽക്കരയിൽ കഴിഞ്ഞുകൂടിയ മനുഷ്യനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട്? കാരണം അവന് മനസ്സാക്ഷി മരവിച്ച് പോയി. ലൗദൂഖ്യയുടെ സ്വച്ഛമായ അവസ്ഥ ദരിദ്രാവസ്ഥയ്ക്ക് കാരണം അവർക്ക് ഒന്ന് അവരുടെ സാമ്പത്തിക ശക്തിയാണ്, ബാങ്കിങ് സ്വയം പര്യാപ്തത ആയിരുന്നു എന്നുള്ളത്. നീ സമ്പന്നനാകുവാൻ അഗ്നിയിൽ ശുദ്ധീകരിച്ച സ്വർണം എന്നോട് വാങ്ങുക എന്ന് ക്രിസ്തു ഉപദേശിക്കുന്നു. അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. 1 Peter 1:7 പത്രോസിന്റെ ചിന്തയിൽ തീയിൽ കാഴ്ചയെടുത്ത സ്വർണം വിശ്വാസത്തെ കാണിക്കുന്നു. ധനത്തിന് പല കാര്യങ്ങളും സാധിക്കാമെങ്കിലും അതിന് സാധിക്കാത്ത പലതുമുണ്ട്. നമ്മൾ ഈ റിയൽ ലോകത്തിൽ നമ്മൾ അനുഭവിച്ചറിയുന്നതാ. ഈ പ്രദേശം വ്യാപാരത്തിന്, വസ്ത്ര വ്യാപാരത്തിന് ഫേമസ് ആയിരുന്നു. പക്ഷേ അവർക്ക് അവരുടെ കമ്പിളി കമ്പോളത്തിൽ ആഡംബര വിഭവമായി പരിഗണിക്കപ്പെട്ടു. എന്നാൽ ഉയർത്തിനേറ്റ കർത്താവ് അവരോട് പറയുക, നിന്റെ നഗ്നത മറയ്ക്കാനുള്ള ശുഭ്രവസ്ത്രം എന്റെ പക്കൽ നിന്ന് നീ വാങ്ങുക. അവർക്ക് മാമോദീസ മൂലം ലഭിച്ച പുതു ജീവിതത്തിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. അവർക്ക് പുതിയ വസ്ത്രം ഇല്ലാതായി. അതുകൊണ്ട് നീ ശുഭ്രവസ്ത്രം എന്നിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ്. മാമോദീസയാകുന്ന രണ്ടാം മാമോദീസയാകുന്ന അനുതാപത്തിന്റെ കണ്ണുനീരിലൂടെ വെള്ളവസ്ത്രം നിനക്ക് പ്രാപിക്കാം. നിന്റെ നഗ്നത മാറ്റാം. നീ തിരിച്ചുവരവിന്റെ അനുഭവത്തിലേക്ക് വന്നാൽ മതി. മൂന്നാമതായി, അവരുടെ അഭിമാനത്തിന്റെ ദുരഭിമാനത്തിന്റെ സ്രോതസ് നയനലേപനമാണ്. ഈ ഔഷധം മറ്റു രാജ്യങ്ങളിൽ കയറ്റി അയക്കുന്ന ഔഷധമാണ്. എന്നാൽ ശരിയായിട്ടുള്ള അവസ്ഥ തിരിച്ചറിയുവാൻ തക്കവണ്ണം കണ്ണുകൾ അന്ധമാണ്. നമുക്ക് നമ്മെ തന്നെ കാണുവാനുള്ള കഴിവാണ് സമസ്ത പരിഹാരത്തിന്റെയും ആരംഭം. ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവാണ് ഇത് കാണുവാനുള്ള കഴിവ് തരുന്നത്. വീണ്ടും ഇവരെ ശ്വാസി സ്നേഹമുള്ള ഞാൻ സ്നേഹിക്കുന്ന ശ്വാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ശ്വാസിക്കുക എന്നുള്ളത് ഗ്രീക്കിൽ സ്വന്തം തെറ്റ് കാണുവാനും അത് സമ്മതിക്കുവാനും പ്രേരിപ്പിക്കുന്ന എന്നൊരർത്ഥമുണ്ട്. 2 Samuel 12:1-4 വാക്യത്തിൽ ബത്ത്ശേബയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഊരിയാവിനെ കൊന്ന ദാവീദിന്റെ ചിത്രം അറിയാം. അപ്പോൾ ദാവീദ് നാഥാന്‍ പ്രവാചകൻ ദാവീദിനെ ശാസിക്കുക ചെയ്യുന്നത്. അതുമൂലം അവന് തെറ്റ് തിരിച്ചറിയാൻ അനുതാപത്തിലേക്ക് കടന്നു വരുവാൻ നയിക്കുന്നതാകണം. എബ്രായ ലേഖനം 12:5-11 ഭാഗം. അവസാനം ഏറ്റവും ഹൃദയഹാരിയായിട്ടുള്ള ഒരു ചിത്രമാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഒന്നാമതായിട്ട് അന്ത്യം ആസന്നമായിരിക്കുന്നു എന്നുള്ളത്, കർത്താവിന്റെ വരവ് ഉടനെ എന്ന മുന്നറിയിപ്പ് ക്രിസ്ത്യാനിക്ക്, ക്രിസ്ത്യാനിയുടെ ആവേശം വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ മുട്ടുമ്പോൾ ഉടനെ തുറന്നു കൊടുക്കുവാനായി വരവ് കാത്തിരിക്കുന്ന വൃദ്ധന്റെ ചിത്രം. കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നതിനാൽ ക്രിസ്ത്യാനികൾ സ്നേഹിച്ചും ക്ഷമിച്ചും പ്രാർത്ഥിച്ചും ജീവിക്കണം എന്നുള്ള ഒരു ചിത്രമാണ് ഇവിടെ തരുന്നത്. ഞാൻ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വാക്യം അടുത്ത ആഴ്ചയിൽ ഞാൻ പറയുന്നതിന് മുമ്പ് പറഞ്ഞോളാം, സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ ക്ലാസ് ദീർഘിപ്പിക്കുന്നില്ല. കർത്താവ് അവനോട് കൂടെ താഴം കഴിക്കും എന്നുള്ളത് ദൈവം അവർക്ക് കൊടുക്കുന്ന ഏറ്റവും സൗഭാഗ്യകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ക്രിസ്തു വിജയം വരിച്ച് തൻ്റെ പിതാവിനോടൊത്ത് തൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാനുള്ള വരം നേടി, അതേ വരപ്രസാദം ഈ സഹനങ്ങളിൽ കൂടെ കഴിഞ്ഞ് കടന്നു പോകുന്ന ജനതയ്ക്ക് കൊടുക്കും എന്നുള്ള ഒരു ചിത്രമാണ്, സന്ദേശമാണ് ഇവിടെ തന്നത്. നമ്മൾ ഏക ഭാഗങ്ങളെ ഏക സഭകളെ കുറിച്ചുള്ള ലെറ്റേഴ്സാണ് പഠിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട, അതായത് ഒരു പ്രാദേശികമായോ താൽക്കാലികമായോ ഒരു സന്ദേശമല്ല ഇത്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംസാരമാണ്. അവയിൽ കർശന വിമർശനങ്ങളുണ്ട്, താക്കീതുകളുണ്ട്. അതുകൊണ്ട് നമ്മെ തന്നെ ചോദന ചെയ്യുവാൻ ഈ എഴുത്തുകളിലെ സന്ദേശം നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അതുപോലെ അടുത്ത ആഴ്ച നമുക്ക് ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ എഡ്മണ്ടണിൽ നിന്നുള്ള അച്ഛനായിരിക്കും അടുത്ത വെനസ്ഡേയിൽ ക്ലാസ് എടുക്കുന്നത്. ശരിയല്ലേ അച്ഛൻ?
അടുത്ത ആഴ്ചത്തെ ക്ലാസ് നമ്മുടെ തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ആണ്. നമുക്ക് പ്രസംഗിക്കാനും ഒക്കെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഷാബുച്ചൻ അതിനെ കുറിച്ച്, ആ വിഷയത്തെ കുറിച്ച് നമ്മുടെ ടീമിനെ സംബന്ധിച്ചുള്ള ക്ലാസ് ആണ് എടുക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സെയിം ഈ ക്ലാസിന്റെ സമയത്ത് ഷാബുച്ചൻ്റെ, ജോർജ് ഓറീസ് അച്ഛൻ്റെ ക്ലാസ് ആയിരിക്കും. കഴിയുന്നിടത്തോളം ആളുകളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം, ചെയ്യിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളത് ഓർമ്മിക്കുന്നു. വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ? ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പാനങ്ങളായിട്ട് ഞങ്ങളെ ചമിക്കണമേ. ദൈവമായ കർത്താവ് എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങൾ മറച്ചുകൊള്ളുമാറാകണമേ. അമ്മേ. ദൈവമായ കർത്താവ് ഇന്നത്തെ ക്ലാസ് അനുഗ്രഹ പൂർണ്ണമായി തീർച്ചതിനാൽ തിരുസന്നിധി സ്തോത്രം ചെയ്യുന്നു. അവിടെയാ ഇതിനെ സംബന്ധിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ ഉള്ളങ്ങളോട് നിങ്ങളുടെ വിടണമേ. ഞങ്ങളുടെ വാഴ്ത്തണമേ. അവിടുത്തെ ആത്മാവിൽ നിറവുള്ളവരായി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങൾ നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നവരും ജീവിക്കുന്നവരുമായി തീരുവാൻ നിന്നെ ആക്കണമേ. ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായി തീരുവാൻ സഹായിക്കണമേ. അവിടെയായി സംബന്ധിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ തിരുസന്നിധിയിൽ തരുന്നു. കുടുംബ സമാധാനമാഗ്രഹിക്കുന്നവരെ ഓർക്കുന്നു. രോഗികളായി ഇതിനെ ഞങ്ങളുടെ ഇടയിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. മർദ്ദമുറി പ്രസ്ഥാനത്തെ ഓർക്കുന്നു. ഇതിന് വിവിധ നിലയിൽ സപ്പോർട്ട് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ചന്ദ്രമാവിന്റെയും ജിജിയെയും മനോജിനെയും തിരുസന്നിധികൾ തരുന്നു. റീജിയണൽ സെക്രട്ടറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായവിടുത്തെ ബലമുള്ള കാര്യങ്ങൾ തരുന്നു. രാത്രി കുടുംബ കൂട്ടായിരിക്കണമേ. ദൈവ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായി വാടിതിരുത്താൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. രാത്രി കൃപയെ വിശ്രമിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധ റൂഹായിക്കുന്ന ആളെ ശ്രദ്ധിപ്പാനായിട്ട് തന്നെ.
Thank you.
Thank you all. Bye. Good night.
Thank you.